വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വാണിജ്യ ബാബിലോണിന്റെ മേൽ വരുന്നതായ ന്യായവിധിയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ബാബിലോണിന്റെ നാശത്തിൽ ലോകം മുഴുവൻ പരിഭ്രാന്തി പൂണ്ട് ഇങ്ങനെ ഓടും, കച്ചവടക്കാരെല്ലാം വിലപിക്കുന്നു. എന്നാൽ ദുഷ്ടതയെ ന്യായം വിധിച്ചതിനാൽ സ്വർഗം സന്തോഷിക്കുന്നതത്രേ നാം ഇനിയും കാണുന്നത്. 18-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 20-ാം വാക്യം എന്ന് വായിക്കാം. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. സ്വർഗത്തിന്റെ വീക്ഷണം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ശവസംസ്കാരത്തിനായുള്ള യാത്രയല്ല, മറിച്ച് ഇത് പ്രതീക്ഷിച്ച ഒരു സംഭവത്തിന്റെ ആഘോഷമാണ്. വിശുദ്ധന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമ അപ്പൊസ്തലന്മാരും അതിനെക്കുറിച്ച് പ്രവചിച്ചു. ഇപ്പോൾ ഇതാ എല്ലാം നിറവേറി. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷം കാണുന്നു. കാരണം ദൈവം തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു, അഥവാ കുറ്റവിമോചനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കുമല്ലോ. ഈ കാര്യങ്ങളുടെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഹൃദയം എന്തിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ ഭൗതിക അഭിവൃദ്ധിയാണോ താങ്കളുടെ ചിന്ത? വീട്, കാറ്, ഉദ്യോഗക്കയറ്റം, അങ്ങനെ ഓരോന്ന്, ഊണിലും ഉറക്കത്തിലുമുള്ള ആ ചിന്ത എന്താണ്? ആ ദിവസത്തിൽ അത് വളരെയേറെ വ്യത്യാസങ്ങൾ ഉള്ളതായിരിക്കും. കാരണം താങ്കൾ ഒന്നുകിൽ വിലപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും, അല്ല എങ്കിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഈ ഭൂമിയിൽ ഉള്ളതും നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുന്ന വസ്തുക്കളിലും ബന്ധങ്ങളിലുമൊക്കെയാണ് അധികം പേരും ആഹ്ലാദം കണ്ടെത്തുന്നത്. എത്ര വലിയ വിഡ്ഢിത്തരമാകുന്നു അത്! ഇനിയും 21-ാം വാക്യം ശ്രദ്ധിച്ചാലും, പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. സ്വർഗം പോലും ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതെ, ബാബിലോന്റെ മേൽ വരുന്നതായ ദുരിതം, പെട്ടെന്നുള്ള നാശം, അക്രമം, ഉന്മൂലനാശം എന്നിവ. ഒരു കല്ല് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ആദ്യം ഒരു വലിയ ഇളക്കമുണ്ടാകും, എന്നാൽ പിന്നീട് തിരമാലകളുടെ അടിയിൽ മറയപ്പെടും. അതുപോലെ ബാബിലോന്റെ അവസാനവും വരും. സമുദ്രത്തിൽ എറിയപ്പെട്ട കല്ല് പൊങ്ങി വരാതെ വണ്ണം താണു മൂടിപ്പോകുന്നത് പോലെ ബാബിലോൺ വീണ്ടും എഴുന്നേറ്റ് വരികയില്ല എന്ന് കാണിക്കുന്നു. ഇനിയും 22-ഉം 23-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട. 18-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനിയും കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനിയും കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. 23-ാം വാക്യം, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു, നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ആ കാലത്ത് ഇന്ന് കാണുന്ന ഈ പൈശാചിക സംഗീതമൊക്കെ നിന്നുപോകുമെന്ന്. ശോ, എത്ര വികൃതമായ വിധത്തിലാണ് ഓരോരുത്തർ പാടുന്നതില്ലേ? റോക്കായാലും റാപ്പോ പോപ്പോ, അങ്ങനെ മനുഷ്യന് ദഹിക്കാത്ത എന്തെല്ലാം സംഗീതങ്ങൾ! ഈ പറയുന്ന കാലത്ത് അതിന് യാതൊരു ഡിമാൻഡും കാണില്ലെന്ന് അതോർത്ത് ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനിയും കാണുകയില്ല. സകല ഫാക്ടറികളും അന്ന് അടച്ചുപൂട്ടും. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. രാജവീഥികളിലെ നിയോൺ വിളക്കുകളും എല്ലാം അണയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നാം നേരിടുന്ന ഊർജ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന്. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. അതെല്ലാം കഴിഞ്ഞു. വിവാഹമോ വിവാഹത്തിന് കൊടുക്കുന്നതോ ഉണ്ടാകുകയില്ല. പിന്നെ പറയുന്നത്, നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു, നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. നാം കൂടുതൽ കൂടുതൽ ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും ഭൂതസേവയും ഒക്കെ കാണുവാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അത് നമുക്ക് കേൾക്കാനുള്ളല്ലോ, അല്ലേ? എത്രമാത്രം കൂടിയിട്ടുണ്ട് അത്! കാലത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ സാത്താന്യ പ്രവർത്തനങ്ങൾ, സാത്താനെ ആരാധിക്കുന്നത് വളരെ വർദ്ധിക്കും. ഇന്ന് നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനിയും ഈ അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യം ശ്രദ്ധിക്കുക. 24-ാം വാക്യം, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ അല്ലോ കണ്ടത്. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ജനത്തിന് വളരെ മോശമായതും കഠിനമായതുമായ ഇടപെടലാകുന്നു ലഭിച്ചത്. ഇത് സാത്താന്റെ പട്ടണമാകുന്നു. ആദ്യം മുതൽ തന്നെ അവൻ കൊലപാതകനാണ്. കൊല നടത്തിയ ഒരു പട്ടണമായിരുന്നു ബാബിലോൺ. അതിന്റെ ഒടുവിലത്തെ കുറ്റം ദൈവജനത്തെ കൊന്നതാണ്. മഹാകഷ്ടം എന്ന് കർത്താവായി യേശു തന്നെ പേരിട്ട ഭയാനകമായ ആ കാലം ഈ അധ്യായത്തോടെ അവസാനിക്കുന്നു. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപീഡന കാലത്തെക്കുറിച്ച് നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. അടുത്ത അധ്യായത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് നാം കാണുന്നതാണ്. അതെ, അന്ധകാരവും പരിതാപകരവും നാശകരവുമായ കാലത്തിനൊരു അവസാനം വരുത്തുന്ന സന്ദർഭം. അവൻ തന്റെ തേജസ്സോടെ പ്രത്യക്ഷനാകും. ബേത്ലഹേമിൽ അന്ന് വന്നു പിറന്നതുപോലെയല്ല അവന്റെ വരവിന്റെ വിവിധ മുഖങ്ങൾ നാം കാണുന്നതാണ്. അവിടുത്തെ വരവിന്റെ ഇരുണ്ട വശമാണ് നാം ആദ്യം കാണുന്നത്. എന്നാൽ അതിന്റെ പ്രകാശപൂരിതവും സന്തോഷകരവുമായ വശം യഹോവയുടെ ദിവസത്തിന്റെ ഉദയമാണ്. അതെ, 1000 ആണ്ട് വാഴ്ച. അത് 20-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഇനി നാം 19-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 19-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ കഴിഞ്ഞ ചില അധ്യായങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് വിരസമായി തോന്നിയിരിക്കും. അത് അങ്ങനെ തോന്നിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 19-ാം അധ്യായം മുതൽ ചില ആവേശകരമായ സംഭവങ്ങളിലേക്കാണ് നാം വരുന്നത്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുമെന്നതിൽ തർക്കമില്ല. വെളിപ്പാടിന്റെ സ്വരം തന്നെ മാറിയതായി 19-ാം അധ്യായത്തിൽ നാം കാണുന്നു. മൃഗത്തിന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ബാബിലോണിന്റെ നാശം, മഹാപീഡനത്തിന്റെ അവസാനത്തെ കുറിക്കുന്നതാണ് ഇത്. ഈ സംഭവം പാട്ടിനുള്ള അവസരം നൽകുന്നു. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ളതാണ് മാറ്റം. കാരുരുട്ടിൽ നിന്നും വെളുത്ത വെളിച്ചത്തിലേക്ക്, ഭയാനകമായ ന്യായവിധിയുടെ ദിവസങ്ങളിൽ നിന്നും അനുഗ്രഹത്തിന്റെ ശോഭയേറിയ ദിവസങ്ങളിലേക്കുള്ള ആ നടത്തം. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായ ഒരു വേർതിരിവ് ഈ 19-ാം അധ്യായത്തോടെ ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സംഭവം, അതായത് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്ന സംഭവം നാം കാണുന്നു. മഹാപീഡനകാലവും സഹസ്രാബ്ദ വാഴ്ചയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാകുന്നു ഇത്. വലുതും എല്ലാം കൊണ്ടും പ്രസക്തവുമായ സംഭവങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടുത്തെ 2 കേന്ദ്ര വിഷയങ്ങൾ കുഞ്ഞാടിന്റെ കല്യാണവും ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവുമാണ്. ഒന്നിനു പിൻപേ മറ്റേത് സംഭവിക്കുന്നു. ഹല്ലേലൂയകളോടെ ഈ അധ്യായം ആരംഭിക്കുന്നു. നരകം തുറക്കുന്നതോടെ ഇത് അവസാനിക്കുന്നു. 2 വലിയ അത്താഴങ്ങളെക്കുറിച്ച് ഈ 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയും ഹർമഗദോന്റെ അവസാന ഭാഗത്തിന് ശേഷം കാക്ക ചീഞ്ഞ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്നതും. 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാല്, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അനന്തരം, ഈ പ്രയോഗത്തെക്കുറിച്ച് ഇതിനോടകം പല പ്രാവശ്യം നാം ചിന്തിക്കുകയുണ്ടായി. നാം ഇത് ആദ്യം കണ്ടത് യോഹന്നാൻ ഈ പുസ്തകത്തിന്റെ വിഭജനം നൽകിയ ഭാഗത്താണ്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദവും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും ഒന്നത്രേ. എന്തിനു ശേഷമാണ്? സഭയ്ക്ക് ശേഷം. അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. അവിടെ മുതൽ നാം അനന്തരത്തിൽ തന്നെയാണ്. ഇവിടെ ഒരു കാലാനുക്രമ വളർച്ച നാം കാണുന്നു, സംഭവങ്ങളുടെ ഒരു നിര. മഹാപീഡനത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ നാം കാണുന്നതാണ്. ഇത് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതെ, ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്, പീഡനം അവസാനിപ്പിക്കുവാൻ കഴിയുന്നത് അവന് മാത്രമാണ്. അതുകൊണ്ട് അനന്തരം എന്ന പ്രയോഗം ഒടുവിലായി നാം കാണുന്നത് ഇവിടെയാണ്. വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം. 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലുമുള്ള ആരാധനാരംഗങ്ങളിൽ മൂപ്പന്മാരും സഭയും എണ്ണിക്കൂടാത്തതുപോലുള്ള ദൂതന്മാരും എല്ലാം ദൈവത്തെ ആരാധിക്കുന്നത് നാം കണ്ടതാണ്. ഇപ്പോൾ ഇതാ മഹാപീഡനത്തിലെ വലിയ കൂട്ടം വിശുദ്ധന്മാരും കൂടി ഇതിനോട് ചേരുന്നു. അവരെല്ലാം പാടുവാൻ പോകുകയാണ്. ഇത് തികച്ചും ആശ്ചര്യകരമാണ്. പഴയ നിയമത്തിലെ സ്തുതിയുടെ ആ വലിയ പദം ഹല്ലേലൂയ ഉച്ചരിക്കുവാൻ ആദ്യമായി ഇവർക്ക് കഴിഞ്ഞത് ഇവിടെയാണ്. ആദ്യത്തെ 6 വാക്യങ്ങളിൽ ഈ പദം 4 പ്രാവശ്യം നാം കാണുന്നു. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ പദം നാം കാണുന്നത്. ഈ പദത്തിന് യഹോവയെ നിങ്ങൾ സ്തുതിപ്പീൻ എന്നാണ് അർത്ഥം. ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കപ്പെടുന്നതും ചിലർ പറയുവാൻ തീരെ മടിക്കുന്നതുമായ ഒരു പദമാണിത്. പക്ഷേ സ്വർഗീയ ഗീതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കാണുന്നത്. ആകയാൽ അത് പാടേണ്ടതാണ്. അന്തിമ വിജയത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണിത്. സങ്കീർത്തനങ്ങളിൽ അനേകം പ്രാവശ്യം ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് രസകരമാണ്. 146-ാം സങ്കീർത്തനവും അവിടെ മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ തുടർച്ചയായി നാം ഇത് കാണുന്നു. 150-ാം സങ്കീർത്തനം സ്തുതിയുടെ ഒരു വലിയ സമാഹാരമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഈ പ്രത്യേക ഭാഗത്തിന് യോജിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഹല്ലേലൂയ എന്നുള്ളത്. മഹാപീഡനം കഴിഞ്ഞു, യേശു കർത്താവ് വരുന്നു, സഭ കർത്താവുമായി ഒന്നായി ചേരണം. ഹല്ലേലൂയ, നമുക്കത് പാടാം സുഹൃത്തെ. വാഴ്ത്തി സ്തുതിക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ രീതി ഹല്ലേലൂയ ഘോഷമാണെന്ന് കരുതി വരുന്നു. എന്നാൽ ഏത് ഭൗമിക ഹല്ലേലൂയ ഘോഷത്തെയും ഭാവിയിലെ സ്വർഗീയ ഹല്ലേലൂയ ഘോഷം നിഷ്പ്രഭമാക്കിക്കളയും. ഇവിടെ ഹല്ലേലൂയ പാടുവാൻ മടിക്കുന്നവർ നിത്യതയിൽ എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് അനേകരും ഒരു ചടങ്ങ് പോലെ മാത്രമാണ് ഹല്ലേലൂയ പറയുന്നത്. ദൈവത്തിന്റെ വലിമ മനസ്സിലാക്കി ദൈവത്തിന്റെ കരം കണ്ട് അവനെ സ്തുതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. 104-ാം സങ്കീർത്തനത്തിന്റെ 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, പാപികൾ ഭൂമിയിൽ നിന്നും മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പീൻ. അതാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ, കാരണം ദൈവം ന്യായം വിധിക്കുവാൻ വരുന്നു. അതുമാത്രമല്ല, ദുഷ്ടന്മാരെ ഭൂമിയിൽ നിന്നും നീക്കിക്കളയുവാൻ പോകുന്നു. രക്ഷയുടെ അവസാന മുഖം വരുന്നതിനാൽ സംഭവിക്കുന്ന സ്തുതി സ്തോത്രമാണ് ഹല്ലേലൂയ. ഇത് പൗലോസ് റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, ഇതത്ര വരുന്നതായ വലിയ ദിവസം. ഭൂമി പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും. ഇപ്പോൾ അത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മോചനത്തിന്റെ ആ ദിവസത്തിനായി നോക്കി പാർത്തുകൊണ്ട് ഞരങ്ങുന്നു. സകല ജീവജാലങ്ങളും ഞരങ്ങുന്നു, നാമും ഞരങ്ങുന്നു. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ ഞാൻ ഞരങ്ങുകയാണ്. ഈ ശരീരത്തിൽ നാം ഞരങ്ങുന്നു, ഞരങ്ങിക്കഴിയുകയാണ്. എന്നാൽ ഒരു ദിവസം നമ്മുടെ ഈ ഞരക്കം ഹല്ലേലൂയയുടെ ഘോഷമായി മാറും. അതത്രേ യോഹന്നാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇനിയും 19-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 4-ാം വാക്യം, 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അങ്ങ് അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇത് വളരെ രസമായിരിക്കും. ഈ സകല ന്യായവിധികൾക്കും ശേഷം സ്വർഗത്തിലുള്ളവർ, അതായത് എന്നെക്കാളും താങ്കളെക്കാളും പൂർണമായ അറിവുള്ളവർ പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്നത്രേ. ദൈവം ചെയ്യുന്നത് ശരിയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നു എങ്കിൽ അത് ദൈവം തെറ്റായിരിക്കുന്നതിനാലല്ല, താങ്കൾ തെറ്റിയിരിക്കുന്നതിനാലത്രേ. എന്റെയും താങ്കളുടെയും ചിന്താഗതികൾ അപൂർണമാകുന്നു എന്ന് തീർച്ചയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. മഹാവേശ്യയെ ന്യായം വിധിക്കുന്നതിൽ ദൈവം നീതിയുള്ളവനായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് അത് ക്രൂരമായി തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവം നീതിയോടെ അത് ചെയ്യുന്നു. മഹാപീഡനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസത്യാഗിയായ സഭയുടെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും അന്തിക്രിസ്തുവും അവളെ നശിപ്പിച്ചു എന്ന് വായിക്കുന്നത് രസകരമായിരിക്കും. എന്നിട്ടും ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ദൈവമാകുന്നു അവളെ ന്യായം വിധിച്ചത് എന്നത്രേ. ദൈവം വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. തന്റെ ഉദ്ദേശം സാധിക്കുന്നതിനായി അവൻ പിശാചിനെ പോലും ഉപയോഗിക്കും. അത് രസകരമല്ലേ. സ്വർഗത്തിലുള്ളവർ പറയുന്നത് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. കാരണം വിശ്വാസത്യാഗിയായ സഭ നശിപ്പിക്കപ്പെടുവാൻ യോഗ്യയായിരുന്നു. അത് ദൈവമക്കളിൽ അനേകരെ രക്തസാക്ഷികളാക്കിയതാണ്. എത്രയെത്ര വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയതാണ്. ഹല്ലേലൂയ പാടുന്ന സ്വർഗത്തിലെ സഭയുടെ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ എന്നവർ 2 പ്രാവശ്യം പറയുന്നു. എന്തുകൊണ്ട്? യഥാർത്ഥ സഭ എന്ന് നടിക്കുന്ന മഹാവേശ്യ ഭൂമിയിലുള്ളത്രയും കാലം കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ നടക്കുകയില്ല. വ്യാജസഭ ആദ്യം നീക്കപ്പെടണം. അങ്ങനെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വഴിയൊരുങ്ങും. ഭൂമിയിൽ മഹാപീഡനം നടക്കുന്നതിന്റെ മധ്യത്തിൽ എവിടെയോ കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ നടക്കുമെന്നത്ര ഞാൻ കരുതുന്നത്. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ടെന്ന് നാം വായിച്ചല്ലോ. തങ്ങൾ തന്നെ പ്രതികാരം ചെയ്യുവാൻ വിശ്വാസികളെ അനുവദിച്ചിട്ടില്ല. നമ്മിൽ പലരും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ നാം അങ്ങനെ ചെയ്യുന്ന നിമിഷം നാം വിശ്വാസത്താലുള്ള നടപ്പിനെ തള്ളിക്കളയുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് ഈ കാര്യം അംഗീകരിക്കുവാൻ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാണ് ഇല്ലേ? എവിടെയെങ്കിലും സുവിശേഷ വിരോധികൾ തങ്ങളുടെ അജ്ഞതയിൽ എന്തെങ്കിലും ചെയ്തെന്നാൽ ഉടനെ എന്തൊരു പ്രക്ഷോഭണമാണ്! അവകാശം പിടിച്ചു പറ്റുവാനുള്ള ശ്രമത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുന്നു. വേർപെട്ട സഭകളെന്ന് വിശേഷിപ്പിക്കുന്നവർ പോലും ഈ കാര്യത്തിൽ ഒട്ടും പിമ്പിലല്ല. ഇത് കാണുമ്പോൾ ലജ്ജ തോന്നൂല്ലേ? പ്രതികാരം ചെയ്യാതിരിക്കുക എന്നാൽ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നെനിക്കറിയാം. എന്നാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവവചനം വിശ്വസിക്കണം, അതിനെ മുറുകെ പിടിക്കണം. സഭകളിലെ കേസും വഴക്കും ഒക്കെ ആത്മീയതയ്ക്ക് വേണ്ടിയല്ലോ. താങ്കൾക്ക് വേണ്ടി ദൈവം പ്രതികാരം ചെയ്തുകൊള്ളും. നമുക്ക് മുറിവേറ്റെന്നാൽ തിരിച്ചു കൊടുക്കുവാൻ നാം മാർഗമന്വേഷിക്കും. ഒന്നും ഒത്തില്ല എങ്കിൽ നാലു പേരോട് പറയുകയെങ്കിലും ചെയ്യും. ഇത് സ്വാഭാവികമാണ്. ഇത് പഴയ സ്വഭാവം ഉയരുന്നതാണ്. എന്നാൽ നാം ആ ഭാഗം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. തെറ്റുകൊണ്ട് രക്ഷപ്പെടുവാൻ അവൻ ആരെയും അനുവദിക്കില്ല. പ്രതികാരം അവനുള്ളതാണ്. വിശ്വാസം വിട്ട ഈ സമ്പ്രദായത്തിലേക്ക് അവൻ ന്യായവിധി കൊണ്ടുവരും എന്ന കാര്യം മറന്നു പോകരുത്. ഈ 24 മൂപ്പന്മാർ ആദ്യമായിട്ടാണ് ഹല്ലേലൂയ പാടുന്നത്. ഈ മൂപ്പന്മാർ സഭയാകുന്നു എന്നത്ര നാം വിശ്വസിക്കുന്നത് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ. ഇതുപോലെ ഈ മൂപ്പന്മാർ പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തെ രംഗമാകുന്നു ഇത്. ഇപ്പോൾ സംഖ്യ മാറി. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാകേണ്ടതുണ്ട്. സഭ എന്നാൽ വിളിച്ചിറക്കപ്പെട്ടവർ എന്നത്രേ. ഇവിടെ ഭൂമിയിൽ നാം സഭയാണ്, വിളിച്ചിറക്കപ്പെട്ടവർ. എന്നാൽ നാം ഭൂമി വിട്ടെന്നാൽ പിന്നെ മണവാട്ടിയാകുന്നു. ഇനിയും 5-ഉം 6-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. വാഴ്ത്തുവാനുള്ള വിളി ദൈവ സിംഹാസനത്തിൽ നിന്നും നേരിട്ടാണ് വരുന്നത്. കാരണം ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തയ്യാറാകുകയാണ്. ഇത് വാസ്തവത്തിലുള്ള ഹല്ലേലൂയ ഗാനവും ദൈവവചനത്തിലെ ഏറ്റവും ഉന്നതമായ സ്തുതിഗീതവുമാകുന്നു. ഇത് ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അതിൽ അവൻ വാഗ്ദത്തം ചെയ്തത് അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരുവനെ എഴുന്നേൽപ്പിക്കുമെന്നും അവൻ ലോകത്തെ ഭരിക്കും എന്നും മാത്രമേ. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും എന്നത്രേ. എന്നാൽ ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് ഒരു കല്യാണം നടക്കുവാൻ പോകുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ താങ്കളും ഞാനും അതിൽ പങ്കാളികളാകും. 7-ഉം 8-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. വിശ്വാസികൾക്കുണ്ടാകുന്ന ഏറ്റവും ആവേശകരമായ അനുഭവം ഇതത്രേ. സഭ പെന്തക്കോസ്ത് മുതൽ ഉൾപ്രാവണം വരെയുള്ള വിശ്വാസികളുടെ സമൂഹം ക്രിസ്തുവിന്റെ മണവാട്ടിയായി അവതരിപ്പിക്കപ്പെടും. വിവാഹം സ്വർഗത്തിലായിരിക്കും നടക്കുന്നത്. ഇത് മൊത്തത്തിൽ സ്വർഗീയ രംഗമാകുന്നു എന്ന് മറന്നു പോകരുത്. നാം പിതാവിന്റെ ഭവനത്തിൽ വെച്ച് കർത്താവ് തന്റെ മണവാട്ടിയായ ക്രിസ്തു സഭയെ അഥവാ സഭാംഗങ്ങളായ വ്യക്തികളെ തന്റെ ഭാവി നിത്യതയിലെ പരിപാടികൾ ചുമതലപ്പെടുത്തുവാനായി സ്വീകരിക്കുന്ന രംഗവും ചടങ്ങുമാണ് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും കല്യാണം പോലെയല്ല. സഭാംഗങ്ങൾ ഓരോരുത്തരും ഓരോ മണവാട്ടിയല്ല. ഇന്ന് അനേകരും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം അത്ര ഇത്. സഭ മുഴുവനായി കുഞ്ഞാടിന്റെ കാന്തയാണ്. അത് ആത്മീയ ബന്ധം മാത്രമാണ്. അവന്റെ കാന്തയും എന്ന് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. സഭയും ക്രിസ്തുവും തമ്മിൽ ചേരുന്നതിന്റെ ആശ്ചര്യകരമായ ഒരു ചിത്രമാണ് വിവാഹം എന്നുള്ളത്. പഴയ നിയമ വിശുദ്ധന്മാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിച്ചാൽ. സഭായുഗത്തിലെ വിശ്വാസികളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത് മണവാളന്റെ തോഴൻ എന്നത്രേ. അവൻ പറഞ്ഞു, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു എന്ന്. മണവാട്ടി ക്രിസ്തുവുമായി വളരെ പ്രത്യേകമായ ഒരു ബന്ധം ഉള്ളതാണ് അല്ലേ. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ഇനിയും ഒൻപതും പത്തും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 19-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിയനത്രേ, ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നത് സ്വർഗത്തിലാകുന്നു, എന്നാൽ കല്യാണ സദ്യ ഭൂമിയിലാണ് നടക്കുന്നത്. ഇതിന്റെ ചിത്രം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നു. അതെ, 10 കന്യകമാരുടെ ആ ഉപമയിൽ. ആ ഉപമയിലെ കന്യകമാർ മണവാട്ടിയല്ലായിരുന്നു. ക്രിസ്തുവിന് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ, അത് സഭയാണ്. കല്യാണ സദ്യക്കായി മണവാളൻ ഭൂമിയിലേക്ക് മടങ്ങി വരും. ഭൂമിയെ വിധിപ്പാൻ മാത്രമല്ല, കല്യാണ സദ്യക്കുമായി അവൻ ഭൂമിയിലേക്ക് വരും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ കന്യകമാർ കാത്തിരുന്ന കല്യാണ സദ്യ അതത്രേ. കല്യാണ വിരുന്ന് നടക്കുന്നത് ഭൂമിയിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ച യഹൂദരും അല്ലാത്തവരുമായിരിക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾ. കല്യാണ വിരുന്ന് സഹസ്രാബ്ദം ആകുന്നു എന്ന് വ്യക്തമാണ്. അതെ, ദീർഘമായ വിരുന്ന്. സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിലും സഭ മണവാട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. 1000 ആണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു മധുവിധുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, എന്നിട്ടും അത് ആരംഭം മാത്രമാണ്. എത്ര സന്തോഷം, ആഹ്ലാദം! ഈ രംഗത്തിന്മേൽ ദൂതൻ ദൈവത്തിന്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നത്രേ. ഈ രംഗം കുറിക്കുന്ന ഒരു ശാസ്ത്രീയ പോലെ ആയിരുന്നിട്ട് ദൂതുമായി വന്ന ദൂതനെ ആരാധിക്കുവാൻ യോഹന്നാൻ തുടങ്ങുന്നു. എന്നാൽ അത് ചെയ്യുന്നതിൽ നിന്നും യോഹന്നാനെ വിലക്കി. ദൂതൻ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കുവാൻ കഴിയൂ. മനുഷ്യർ തങ്ങളെ ആരാധിക്കണമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച സാത്താനും എതിർക്രിസ്തുവിനും കള്ളപ്രവാചകനും ലഭിച്ച എത്ര വലിയ ശാസനയാണിത്. നമ്മുടെ ഈ കാലത്ത് ഇതേ പ്രവണതയുള്ള അനേകം ആളുകളുണ്ട്. സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത വലിയ സംഭവം ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവാണ്. പ്രിയ സുഹൃത്തെ, രാജാവ് വരുന്നു. എന്നാൽ സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതിനും ഭൂമി മഹാപീഡനത്തിലൂടെ കടന്നു പോകുന്നതിനും മുൻപ് അവൻ കടന്നു വരികയില്ല. ഈ രണ്ട് പ്രധാന സംഭവങ്ങൾ കഴിഞ്ഞാണ് അവന്റെ വരവ്. അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന്റെ മണവാട്ടി അവനോടൊപ്പം ഉണ്ടായിരിക്കും. അവരുടെ കല്യാണ സദ്യ ഈ ഭൂമിയിലായിരിക്കും. ഇനിയും 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്ന അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവർ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. എത്ര ആവേശജനകമായ രംഗമാകുന്നു ഇത്. ഇത് വായിക്കുമ്പോൾ തന്നെ ദേഹം മുഴുവൻ കോരിത്തരിക്കുന്നില്ല. ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വലിയ സംഭവത്തിലേക്കാണ്. ഇത് ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. മൊത്തം ചിത്രത്തിൽ ഇത് എവിടെയാണ് യോജിക്കുന്നത് എന്ന് ഞാൻ വിവരിക്കാം. 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപീഡന കാലത്തിന്റെ, അതെ, ഭയാനകമായ ഒരു കാലത്തിലായിരുന്നു. തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതോടെ അത് അവസാനിക്കും. ഭാവിയെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പൊതുവേ ഉള്ള ധാരണകളിൽ ഒന്ന്, ഒരു ദിവസം ക്രിസ്തു വരുവാൻ പോകുന്നു, അപ്പോൾ മരിച്ചവരെല്ലാം ഉയർക്കും, നല്ലവരെല്ലാം ഒരു വശത്തും അല്ലാത്തവരെല്ലാം മറുവശത്തും നിൽക്കും, ക്രിസ്തു തന്നെ വിഭജനം നടത്തും, അങ്ങനെ ഒരു കൂട്ടം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, മറ്റേ കൂട്ടം നരകത്തിലേക്കും പ്രവേശിക്കും, അവിടെ നിത്യത ആരംഭിക്കും. ഇത് തെറ്റായ ഒരു ചിന്താഗതി ആകുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇത് ചെറിയ കുട്ടികളുടെ കണക്കുകൂട്ടൽ പോലെയാകുന്നു. ഈ ഭൂമിയെക്കുറിച്ച് അവനൊരു പ്രത്യേക പരിപാടിയും പദ്ധതിയും ഉണ്ടെന്നും അവൻ വളരെ സൂക്ഷ്മതയോടെ അത് നിറവേറ്റുന്നു എന്നും ഗ്രഹിക്കാതെ ദൈവവചനം വായിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല സുഹൃത്തെ. ഇവിടെ സംഭവിക്കുന്നതൊക്കെ വെറും യാദൃച്ഛികങ്ങളായ സംഭവങ്ങളാണെന്ന് കരുതരുതേ. എല്ലാറ്റിലും ഒരു ദൈവവൈതൽ, ദൈവകരം കാണുന്നു എന്നോർക്കണം. നാം ഇതുവരെ കണ്ടതുപോലെ അവന്റെ പരിപാടി തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് മഹാപീഡന കാലത്തിന്റെ അവസാനത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് സംഭവിക്കും. അവിടുത്തെ ആദ്യത്തെ വരവുമായി എത്രയെത്ര വ്യത്യാസമാണ് രണ്ടാമത്തെ വരവിനുള്ളതെന്ന് കാണണം. ഇത് വളരെ ശ്രദ്ധേയമാണ്, എത്ര അഭിനന്ദനീയമാകുന്നു. ആദ്യത്തെ പ്രാവശ്യം ക്രിസ്തു വന്നപ്പോൾ അവരെല്ലാം ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെ, അവരുടെ ശത്രുക്കളെ നശിപ്പിച്ച് അവരെ ഉയർത്തുവാനായി. ഒരു സ്ത്രീയെ കരയിപ്പിച്ച് ഒരു ചെറിയ ശിശുവായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെയാണ് അവൻ ആദ്യമായി ലോകത്തിലേക്ക് പ്രവേശിച്ചത്. അവൻ സൗമ്യനും താഴ്മയുള്ളവനുമായിരുന്നു. പാപികൾക്ക് വേണ്ടി മരിച്ച രക്ഷകനായിരുന്നു അവൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് മുൻപിലുള്ള വാക്യങ്ങളിൽ നാം അവനെ അവന്റെ സകല മഹത്വത്തിലും വരുന്നതായി കാണുന്നു. പാപമയമായ ലോകത്തിന്മേൽ വരുവാൻ പോകുന്ന ദൈവകോപത്തിന്റെ അവസാനത്തെ വെളിപ്പാടായിരിക്കും അവിടുത്തെ വരവ്. സാത്താന്റെയും പിശാചുക്കളുടെയും മനുഷ്യരുടെയും മറുതലിപ്പ് ഇല്ലാതാക്കും, അതിനെ ന്യായം വിധിക്കും. തന്റെ രാജ്യം നീതിയിൽ സ്ഥാപിക്കുന്നതിനു മുൻപ് അവൻ സകല അനീതിയും ഇല്ലാതാക്കും. സഭയുടെ ഒരു പ്രതിനിധി എന്ന വണ്ണം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അവിടെ മൂപ്പന്മാരെ കാണുവാനും വേണ്ടിയൊക്കെ യോഹന്നാനു വേണ്ടി സ്വർഗം തുറക്കുന്നത് വെളിപ്പാട് പുസ്തകം 4:1 നാം കണ്ടതാണ്. മൂപ്പന്മാർ എന്നതുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്ന സഭയെയാകുന്നു ഉദ്ദേശിക്കുന്നത് എന്ന് നാം കാണുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഇതാ ക്രിസ്തു പുറത്തേക്ക് വരുവാനായി സ്വർഗം വീണ്ടും തുറക്കുന്നതായി കാണുന്നു. അവിടുന്ന് കയറി വരുന്ന വെള്ളക്കുതിര യുദ്ധത്തിന്റെ മൃഗമാകുന്നു. അവൻ ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനായി വരുന്നു. അവന്റെ സഭ അവനോടൊപ്പം വാഴുന്നതാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവി! അങ്ങനെയൊരു പദവിക്ക് വേണ്ടി താങ്കൾ അർഹനായിട്ടുണ്ടോ പ്രിയ സുഹൃത്തേ?